Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ക്രാക്കോ ലോക യുവജനമേളയിലെ ജാഗരാനുഷ്ഠാനത്തിൽ പാപ്പ ഫ്രാൻസിസ് പങ്കുവച്ച ചിന്താമലരുകളാണിന്ന്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വിചിന്തനത്തിലൂടെ പാപ്പ ഫ്രാൻസിസ് യുവജനങ്ങളെ നയിച്ച വലിയ സംഗമമായിരുന്നു പോളണ്ടിലെ ക്രാക്കോയിൽ നടന്ന ലോക യുവജന സമ്മേളനം. ജൂലൈ 27-ാം തീയതി തുടങ്ങി 31-ന് സമാപിച്ച യുവജന മാമാങ്കത്തിൽ ഇന്ത്യയുൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി 16 ലക്ഷത്തിൽ ഏറെ യുവജനങ്ങളാണ് പാപ്പ ഫ്രാൻസിസിന് ചുറ്റും സമ്മേളിച്ചത്. വളരെ തിളക്കമാർന്ന രാജ്യാന്തര കത്തോലിക്ക യുവജനോത്സവമായിരുന്നു അത്. ജൂലൈ 30-ാം തീയതി ശനിയാഴ്ച ക്രാക്കോയിലെ ലോക യുവജനമേളയുടെ കാരുണ്യവേദി എന്ന് പേരിട്ട മുഖ്യവേദി ബ്ലോഞ്ഞ പാർക്കിൽ പാപ്പ ഫ്രാൻസിസ് നയിച്ച ജാഗര പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടന്നു. യുവജനങ്ങളെ സ്പർശിച്ച ആത്മീയ സായാഹ്നമായിരുന്നത്. പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും സ്തുതിപ്പുകളുടെയും ചിലപ്പോൾ ദൃശ്യാവതരണങ്ങളുടെയും സുന്ദര മുഹൂർത്തങ്ങളിലൂടെയാണ് 1 മണിക്കൂർ നീണ്ട ജാഗരാനുഷ്ഠാനം ഭക്തി നിർഭരമായി നടന്നത്. ഈ ജാഗരാനുഷ്ഠാനത്തിൽ പാപ്പ യുവജനങ്ങളുമായി പങ്കുവച്ച ചിന്താമലരുകൾ കേൾക്കാം ഇനി.
കാരി ജോവനി ബോണസേര. È bello essere qui con voi in questa veglia di preghiera.
രാജ്യങ്ങൾക്കായുള്ള പ്രാർത്ഥനയുടെ ഈ ജാഗരാനുഷ്ഠാനം ആരംഭിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വിവിധ രാജ്യക്കാരാണ്. സമാധാനവും രമ്യതയുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. എന്നാൽ മധ്യപൂർവദേശമായ സിറിയ പോലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സംഘർഷങ്ങളുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരും ഇവിടെ ധാരാളമുണ്ട്. രാജ്യങ്ങളിലെ വൻകലാപങ്ങളുടെയും ഭീകരതയുടെയും വേദനയും ദുഃഖവും ഒരു ചെറിയ സായാഹ്ന വാർത്തയിൽ അവസാനിപ്പിക്കുകയാണോ അവസാനിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു. കൊലയും കൂട്ടക്കുരുതിയും നിറഞ്ഞ ഓർമ്മകളിൽ മരിച്ച വിസ്മരിക്കപ്പെട്ട ജനതകൾ ലോകത്തുണ്ടാകാതിരിക്കട്ടെ. എന്നാൽ നമ്മിൽ ചിലരുടെ രാജ്യങ്ങൾ സമാധാനപൂർണമാണ്. നമുക്ക് അവയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ നാം സഹോദരങ്ങളാണ്. ജീവിതവ്യഥകൾ അനുഭവിക്കുന്നവരുമായി നാം പങ്കുചേരേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ, TV, ഇന്റർനെറ്റ്, ഐഫോൺ എന്നിവയിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്, പ്രത്യേകിച്ച് ക്ലേശിക്കുന്നവരുമായി ബന്ധപ്പെടുന്നത് പലപ്പോഴും വിദൂരമാണ്, വിദൂരസ്ഥമാണ്. അത് നമ്മെ സ്പർശിക്കുന്നില്ല. നാം അവിടെ കാണികളായി മാറുന്നു, വെറും പ്രേക്ഷകർ മാത്രം. എന്നാൽ അവരുമായി ജീവിതത്തിൽ ആന്തരികവും ബാഹ്യവും സാമൂഹികവും വ്യക്തിഗതവുമായ സംഘടനകൾ സഹിക്കുന്നവരെ, മരണത്തിൻ്റെ ഭീതിയാൽ ചുറ്റപ്പെട്ടവരെ യഥാർത്ഥമായി ഏതെങ്കിലും വിധത്തിൽ നേരിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അവർ നമ്മുടെ മനസ്സിൽ പതിയുന്നതും ഹൃദയത്തിൽ പ്രവേശിക്കുന്നതും. അതിനാൽ സിറിയക്കാരി റാൻഡിൻ്റെ വാക്കുകൾ നമുക്കിപ്പോൾ ശ്രവിക്കാം.
Every day we live lives that are surrounded by death. But like you, we close our doors behind us as each morning as we leave for work or school. It's in that moment that we are gripped by fear that we will not return to find our homes and our families as we left them. Perhaps we will be killed that day. Or perhaps our families will. It's a hard and painful feeling to know that we are surrounded by death and killing. And there's no way to escape.
വേദനിക്കുന്ന സിറിയയിലെ കുടുംബങ്ങളെയും അതുപോലുള്ള മറ്റു ജനതകളെയും നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കാം. നമ്മുടെ യുവസുഹൃത്തുക്കളിൽ എത്രയോ പേരാണ് യുദ്ധത്തിൻ്റെയും പീഡനങ്ങളുടെയും സാക്ഷികളായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പ്രാർത്ഥനയിൽ അവരുമായി ഒന്നായിരിക്കാം. ദൈവീക കാരുണ്യത്തിൻ്റെ സ്പർശം അവർക്ക് ലഭിക്കട്ടെ. അങ്ങനെ അവർ ജീവിത മേഖലകളിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാനും ഇടയാവട്ടെ. യുദ്ധത്തിനും കലാപത്തിനും ഇരകളായവർക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
Non vogliamo vincere l'odio con più odio, vincere la violenza con più violenza.
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, ക്രൈസ്തവ ജീവിതത്തിൽ ഒരിക്കലും പ്രതികാരത്തിന്റെ ചിന്ത ഉയരാതിരിക്കട്ടെ. ആരെയും തള്ളിക്കളയാനോ അവരുമായി മല്ലടിക്കാനോ നമുക്ക് സമയമില്ല. വിദ്വേഷത്തെ വിദ്വേഷം കൊണ്ട് ഒരിക്കലും കീഴടക്കാനാവില്ല. അതിക്രമത്തെ അതിക്രമങ്ങൾ കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താനാകുമോ? ഇല്ല. ജീവിതത്തിൽ കലഹിക്കുകയും അതിക്രമങ്ങളിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്ന ലോകത്തോട്, സമൂഹത്തോട്, രാഷ്ട്രങ്ങളോട് നമുക്കൊരു പ്രതികാരമേയുള്ളൂ, ഒരു പ്രതികരണമേയുള്ളൂ. അത് സാഹോദര്യം മാത്രമാണ്. അത് സാഹോദര്യം മാത്രമായിരിക്കട്ടെ, അത് കൂട്ടായ്മയായിരിക്കട്ടെ, അത് വിശ്വസാഹോദര്യത്തിൻ്റെ ഒരു കുടുംബമായിരിക്കട്ടെ. ക്രിസ്തു നിങ്ങളെ വിളിച്ചുകൂട്ടിയത് കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും സാക്ഷ്യം വഹിക്കാനാണ്. വിവിധ രാജ്യക്കാരും സംസ്കാരങ്ങളും ഭാഷക്കാരുമായ നിങ്ങൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഐക്യപ്പെടാനാണ്. പ്രാർത്ഥനയിലുള്ള ഐക്യം എന്നതായിരിക്കട്ടെ നമ്മുടെ സൂത്രവാക്യം, നമ്മുടെ ആപ്തവാക്യം. നമ്മുടെ കുടുംബങ്ങളെ അനുസ്മരിക്കാം. കുടുംബങ്ങൾ ഉറങ്ങാനും ഭക്ഷിക്കാനുമുള്ള ഇടം മാത്രമല്ല എന്നോർക്കണം. ക്ലേശിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ പാപങ്ങളും ബലഹീനതകളും കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും തങ്ങളെ പുറത്താക്കും എന്ന ഭീതിയിൽ കഴിയുന്നവരെയും നമുക്ക് പ്രത്യേകമായി അനുസ്മരിക്കാം. ദൈവം കരുണാർദ്രനായ പിതാവാണെന്ന് ഈ ജൂബിലി വത്സരത്തിൽ അങ്ങനെയുള്ളവർ മനസ്സിലാക്കാനും അംഗീകരിക്കാനും അവർക്ക് സാധിക്കട്ടെ. ആന്തരികമായി ഏറെ സംഘർഷങ്ങളും മനോവേദനകളും അനുഭവിക്കുന്നവർ ലോകത്തുണ്ട്, എന്തിന്? നമ്മുടെ മധ്യയുണ്ട്. അവരെയെല്ലാം ദൈവീക കാരുണ്യത്തിന് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ കരുണയിൽ നമുക്ക് അഭയം തേടാം.
Quel giorno i discepoli stavano chiusi dentro per la paura.
ഭയവിഹ്വലരായ അപ്പസ്തോല കൂട്ടായ്മയ്ക്ക് കരുത്തായത് പരിശുദ്ധാത്മാവാണ്, അരൂപിയുടെ തീനാവാണ്. വാതിലടച്ച് പേടിച്ച് അരണ്ടിരുന്ന ക്രിസ്തു ശിഷ്യന്മാരുടെ ചിത്രം ഓർമ്മയിൽ കൊണ്ടുവരികയാണെങ്കിൽ പീഡനത്തെക്കുറിച്ചുള്ള ഭീതിയാണ് അവരെ ഞെരുക്കിയതും തളർത്തി ഒരു മുറിക്കുള്ളിൽ ബന്ധനസ്ഥരാക്കിയതും. ഭീതി അല്ലെങ്കിൽ ഭയം അവരെ വിഴുങ്ങിയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കണ്ണഞ്ചിപ്പിക്കുന്നതും ആശ്ചര്യവഹവുമായത് സംഭവിച്ചത്. അവർ സ്വപ്നം പോലും കാണാത്ത ജീവിത വഴികളിലേക്കും സാഹസിക നീക്കങ്ങളിലേക്കുമാണ് പിന്നെ ദൈവാരൂപി അവരെ നയിച്ചത്. നിങ്ങളിൽ ചിലരുടെ സാക്ഷ്യങ്ങൾ ഹൃദയസ്പർശിയും ആശ്ചര്യപ്പെടുത്തുന്നതുമായിരുന്നു. അതിൽ ദൈവാത്മാവിന്റെ അങ്കുലി, ദിവ്യകരസ്പർശം സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ, നഗരങ്ങളിൽ ഇനി ജീവനില്ല, ജീവിക്കാനാവില്ല, മുന്നോട്ടു നോക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ കെടുതികളിൽ ഒന്നാണിത്. ഒറ്റപ്പെടലിന്റെ ഭീതിയുണർത്തുന്ന ഈ തോന്നൽ അപകടകരമാണ്. അത് നമ്മെ തളർത്തും. നമ്മുടെ വീടും സമൂഹവും മരണകാരണമാകുമെന്ന ചിന്ത തന്നെ അസഹ്യവും ഭീതിതവുമാണ്. ഭീതിയാൽ തളർന്നു പോകുന്നവർക്ക് പിന്നെ കൂട്ടായ്മയുടെ മാന്ത്രികാനുഭവം ഇല്ലാതാകും. അവർക്ക് കൂട്ടുചേരാനോ പങ്കുവയ്ക്കാനോ ഒരുമിച്ച് നടക്കാനോ ജീവിതത്തിൽ മുന്നേറാനോ സാധിക്കാതെ വരും. തന്റെ ശിഷ്യന്മാരുടെ മാനുഷിക സ്വപ്നങ്ങൾ പൂവണിയിച്ച് ദൗത്യപൂർത്തീകരണം നടത്തിയ കർത്താവിന്റെ അരൂപിയിലേക്ക് നമുക്കും തിരിയാം. ജീവിത പ്രതിസന്ധികളുടെ ഭീതിയാൽ, അവ ശാരീരിക രോഗങ്ങളോ മാനസിക വ്യഥകളോ ജീവിത തകർച്ചകളുടെ വേദനയോ ആവട്ടെ, നമുക്ക് ദൈവാരൂപിയുടെ സഹായം
തേടാം.
സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകൾ വിട്ട് പാപ ഫ്രാൻസിസ് യുവജനങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് കടക്കുന്ന ചിന്തകളും ജാഗരാനുഷ്ഠാനത്തിൽ പങ്കുവച്ചു. ആധുനികതയുടെ സോഫാ സന്തോഷത്തിൽ, സോഫാ ഹാപ്പിനെസ്സിൽ വീണുപോകാതിരിക്കാം. കൈകൊണ്ട് തിരുമി സുഖപ്പെടുത്താനാവാത്ത ഒരു ആന്തരിക വാദമാണ്, രോഗമാണ് സോഫാ പാരാലിസിസ്.
പ്രോപ്പിയോ പ്രോപ്പിയോ ക്വി ചേ ഉന ഗ്രാൻഡേ പാരാലിസി.
വ്യക്തിയുടെ ആന്തരികതയിലാണ് ചികിത്സ നടത്തേണ്ടത്. കമ്പ്യൂട്ടർ കളികളിലും മറ്റു മാധ്യമ പരിപാടികളിലും മുങ്ങി മുഴുകി നിർഗുണസമ്പന്നരായി ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ അലസമായ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു തളർവാദം ഇന്ന് യുവജനങ്ങളെ ബാധിക്കുന്നുണ്ട്. സോഫ ഹാപ്പിനെസ് ദാറ്റ് ലീഡ്സ് ടു സോഫ പാരാലിസിസ്. കമ്പ്യൂട്ടറിൽ കുടുങ്ങിക്കിടക്കുന്ന യുവജനങ്ങൾ അനുഭവിക്കുന്ന മന്ദതയെ സോഫയുടെ നന്മയും സന്തോഷവുമായി വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. കമ്പ്യൂട്ടർ കളികളിൽ കുഴപ്പമൊന്നുമില്ല, അവൻ അല്ലെങ്കിൽ അവൾ അവിടെ സ്വൈര്യമായി ഇരിക്കുകയാണല്ലോ എന്നൊരു ന്യായീകരണവും കേൾക്കാറുണ്ട്. മണിക്കൂറുകൾ നീളുന്ന ജീവിതത്തെ തളർത്തുന്ന ഒരു ഒളിച്ചോട്ടമാണിത്. വീഡിയോ കളികളുടെയും കമ്പ്യൂട്ടറിൻ്റെയും ലോകത്തേക്ക് മാത്രമുള്ള ഈ ഒളിച്ചോട്ടം വ്യക്തിയുടെ ജീവിതത്തെ മന്ദീഭവിപ്പിക്കുന്ന ജീവിത രീതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ യുവജനങ്ങൾ അവർ അറിയാതെ തന്നെ ഇങ്ങനെയൊരു സോഫ കൾച്ചറിൻ്റെയും കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെയും അവലംബികളായി മാറുന്നു. രക്ഷപ്പെടാനാവാത്ത വിധം കീഴ്പ്പെട്ടു പോകുന്നു. ഒരു തരം അസ്വാതന്ത്ര്യത്തിൽ അവരമരുന്നു. ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും ലക്ഷ്യങ്ങൾ പ്രാപിക്കാനും മറ്റുള്ളവർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇക്കൂട്ടർ തളർന്നും മയങ്ങിയുമിരിക്കുന്നു. അലസതയുടെ സ്വൈര്യതയെ അവലംബിക്കുന്നു. ഇന്നത്തെ യുവജനങ്ങളുടെ യഥാർത്ഥമായ സന്തോഷം കമ്പ്യൂട്ടറിലാണെന്ന മിഥ്യാബോധത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. ജീവിത സ്വപ്നങ്ങളും ദൈവിക പദ്ധതികളും നിരന്തരമായി തേടുകയും അവ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും വ്യഗ്രതപ്പെടുകയും തത്രപ്പെടുകയും ചെയ്യുന്നവരെക്കാളും മെച്ചം സോഫയിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ധാരാളമുണ്ട്. അലസമായി ജീവിക്കുകയല്ല, അതിനാൽ അലസതയിൽ നിന്നും ഉണർന്ന് സ്വാതന്ത്ര്യം നേടി ജീവിതം അർത്ഥവത്താക്കുക, നമ്മുടേതായ വ്യക്തിമുദ്ര പതിക്കാതെ ജീവിതത്തിൽ നിന്നും കടന്നുപോകുന്നത് ശരിയല്ല എന്നൊരു ബോധ്യമുണ്ടായിരിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്ന ദൈവത്തിനായുള്ള ചലനം അല്ലെങ്കിൽ സ്പന്ദനം നാം തിരിച്ചറിയണം. അതിനെ അനുദിന ജീവിതത്തിൽ മാനിക്കുകയും വേണം. മദ്യം, മയക്കുമരുന്ന് എന്നിവ ജീവിതത്തെ തളർത്തുകയും അലസമാക്കുകയും ചെയ്യുന്ന വസ്തുക്കളാണ്. വ്യക്തിയുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെ അവ നശിപ്പിക്കുന്നു. ഇനി സാമൂഹികമായും വൈദ്യശാസ്ത്രപരമായും അംഗീകൃതമായ മരുന്നുകളാണെങ്കിൽ പോലും അവയ്ക്ക് നാം അടിമകളായാൽ അവ നമ്മെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കും. അതിനാൽ നാം ജനിച്ചത് ലോകത്ത് മന്ദിച്ചിരിക്കാനല്ല, വിരസ ജീവിതം നയിക്കാനല്ല. അന്യൂനമായ തനിമയാർന്ന നമ്മുടെ വ്യക്തിജീവിതങ്ങൾ നന്മയ്ക്കുള്ളതാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടികളായ തനിമയാർന്ന വ്യക്തികളാണ്. നമ്മുടേതായ മുദ്രകൾ ഭൂമിയിൽ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തനിമയാർന്ന മുദ്രകൾ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. സുഖ സൗകര്യങ്ങളും എല്ലാം വാരിക്കൂട്ടുന്ന ഉപഭോഗ സംസ്കൃതിയുമായി ജീവിത സന്തോഷത്തെ നാം തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ നാം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ പാഴാക്കുന്ന ജീവിതങ്ങളുടെ അസ്വാതന്ത്ര്യത്തിൽ അമർന്നു പോകുമെന്നതിൽ സംശയമില്ല.
Ci spogliano del nostro bene più grande, la libertà. Amici, Gesù è il Signore del rischio, è il Signore del sempre oltre.
ക്രിസ്തുവിനെ അനുഗമിക്കുക അത്ര എളുപ്പമല്ല, അത് ധീരത ആവശ്യപ്പെടുന്നു. വെല്ലുവിളികൾ നിറഞ്ഞതാണ് ക്രിസ്തുമാർഗം. അവിടുത്തെ ജീവിതപാത സന്തോഷം പകരുന്ന വെല്ലുവിളികളുടെ ചക്രവാളത്തിലേക്ക് നമ്മെ നയിക്കും. ശത്രുവെ സ്നേഹിക്കാനും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനും പാവങ്ങളെയും രോഗികളെയും പരിചരിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വിളിയാണിത്. ഈ ലോകം കുറേക്കൂടെ നല്ല ഇടമാക്കാൻ, സ്നേഹമുള്ള ഇടമാക്കാൻ നമുക്കെന്ത് ചെയ്യാനാകും? ക്രിസ്തുവിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം. ഓ, ഞാൻ പാവം, എനിക്കെന്താകാനാണ്? സ്വയം സഹതപിക്കുന്ന ഈ മനഃസ്ഥിതിക്ക് നാം കീഴ്പ്പെടരുത്. നമ്മുടെ കുറവുകളിൽ കരുത്താർജിക്കാം, അവ തിരുത്താം, നന്മയിൽ വളരാം, നന്മ ചെയ്യാം. ക്രിസ്തു വിളിക്കുമ്പോൾ വ്യക്തിയുടെ ബലഹീനതകൾ അവിടുന്ന് കണക്കിലെടുക്കുന്നില്ല, നമ്മുടെ കുറവുകളെ അവിടുന്ന് നിറവുകളാക്കി മാറ്റും. ആധുനിക സംസ്കാരത്തിൽ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയുടെ സ്വൈര്യതയിലേക്ക് മടങ്ങുന്നു. വേലി കെട്ടിത്തിരിച്ച് മതിലുകൾ കെട്ടി ജീവിതങ്ങൾ സ്വാർത്ഥതയിൽ ഒതുക്കിയെടുക്കുകയാണ്. ഇത് മതി, ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് സ്വയം ധരിപ്പിക്കുകയാണ് ഇന്നത്തെ ലോകം. കൂട്ടായ്മയുടെ സംസ്കാരത്തിനെ വിഭജിതമായ ഇന്നത്തെ ലോകത്തെ രക്ഷിക്കാനാകൂ എന്നോർക്കണം. എല്ലാവരെയും ആശ്ലേഷിക്കുന്നൊരു സാകല്യ സംസ്കൃതിയാണ് നല്ലത്. മതിലുകൾക്ക് മീതെ നമുക്ക് പാലങ്ങൾ പണിയാം, പരസ്പരം രമ്യതപ്പെടാം, പങ്കുചേരാം, സഹോദരങ്ങളെ സ്നേഹിക്കാം, അവരുമായി പങ്കുവയ്ക്കാം. നമ്മുടെ ചെറിയ ജീവചരിത്രത്തിൽ കഴിവത് ചെയ്യാനും നമ്മുടേതായ പങ്കുവഹിക്കാനും ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിഭിന്നതയുടെയും വെറുപ്പിൻ്റെയും ശൂന്യതാബോധത്തിൻ്റെയും പാത വിട്ട് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിൻ്റെ പാത പുൽകാം.
Ti invita a lasciare le strade della separazione. Ci sei? Grazie.
ഈ ഗാനം ആലപിച്ചത് ജീസസ് യൂത്തിൻ്റെ റെക്സ് ബാൻഡാണ്. രചന ഫാദർ തദേവൂസ് അരവിന്ദത്ത്. പിന്നെ സംഗീതം ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ, സി എം ആയി. നിങ്ങളിതുവരെ ശ്രവിച്ചത് ക്രാക്കോ യുവജന സംഗമത്തിലെ ജാഗരാനുഷ്ഠാനത്തിൽ പാപ്പ ഫ്രാൻസിസ് യുവജനങ്ങളുമായി പങ്കുവച്ച ചിന്താമലരുകളാണ്. പരിപാടി അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.